പേജ് നമ്പർ 136 ഭാഗം 13. അത് കണ്ണു തുറന്ന് മർഗലീതയെ നോക്കി. അതൊരു മനുഷ്യരൂപമാണെന്ന് വിശ്വസിക്കാൻ അവൾക്ക് പ്രയാസം തോന്നി. അസഹ്യമായ ദുർഗന്ധത്തിൽ മുങ്ങിയാണ് അത് കിടക്കുന്നത്. വീർപ്പ് മുട്ടിക്കുന്ന പുഴുത്ത നാറ്റം. രണ്ട് കിണറിനുള്ളിൽ നിന്നെന്ന പോലെ അതിൻ്റെ നോട്ടം മർഗലീതയുടെ മുഖത്ത് ആർത്തിയോടെത്തിപ്പിടിച്ചു. അതിനെന്തോ പറയാനുണ്ടെന്ന് തോന്നി. ചുണ്ടും നാവും ഉണങ്ങി പിടിച്ചതുകൊണ്ടാവും അതിന് വായ തുറക്കാൻ കഴിഞ്ഞില്ല. അഗസ്റ്റീൻ ഒരു പഞ്ഞിത്തുണ്ടിൽ വെള്ളം മുക്കി അതിൻ്റെ ചുണ്ട് നനച്ചു കൊടുത്തു. വളരെ മൃദുലമായിട്ടാണ് അഗസ്റ്റീൻ്റെ പരുക്കൻ കൈകൾ അത് ചെയ്യുന്നതെന്ന് മർഗലീത ശ്രദ്ധിച്ചു. ഒരു മുടിനാര് കൊണ്ടാലുള്ള വേദന പോലും അതിനുണ്ടാവരുത് എന്ന പോലെ. അതാണോ പെണ്ണോ? പറ്റ വെട്ടിയ മുടിയും എല്ലിൻ കൂടിന്മേൽ പറ്റിപ്പിടിച്ച തൊലിയും അഗാധമായ കുഴികളും മുഴകളും ഇരുട്ടുമല്ലാതെ അതിൻ്റെ മേൽ മാംസമുണ്ടായിരുന്നില്ല. സ്ഥിതി വളരെ മോശമാണ്, അഗസ്റ്റിൻ പറഞ്ഞു. അതിൻ്റെ കട്ടിലിനോട് ചേർത്ത് കെട്ടിയിരുന്ന തുണിത്തൊട്ടിൽ മെല്ലെ ഇളകി. അതിനകത്തു നിന്ന് ദുർബലമായ ഞരക്കങ്ങൾ കേട്ടു. അഗസ്റ്റിൻ തൊട്ടിൽ കയർ വിടർത്തി പിടിച്ച് അകത്തേക്ക് നോക്കി വാത്സല്യത്തോടെ വിളിച്ചു. ഡേയ് പോക്കിരി, ഞാൻ ഇവന് പാല് തിളപ്പിക്കാം. മർഗലീത, ഈ നനഞ്ഞ തുണികളൊക്കെ ഒന്ന് മാറ്റിക്കൊടുക്ക്. അഗസ്റ്റിൻ ഒരു ജനൽ തുറന്നിട്ടു. അതിലെ കടന്നു വന്ന വെളിച്ചം അതിൻ്റെ രൂപത്തിൻ്റെ ഭീകരത ഇരട്ടിപ്പിച്ചു. ഇപ്പോൾ അത് നിഴലിലും വെളിച്ചത്തിലുമാണ്. പേടിപ്പിക്കുന്ന രണ്ട് കുഴികഴി സോറി റിപ്പീറ്റ് പേടിപ്പിക്കുന്ന രണ്ട് കൺകുഴികൾ. അതിനകത്ത് കിടന്ന് വട്ടം തിരിയുന്ന കണ്ണുകൾ. മർഗലീതയുടെ മുഖത്തിനു ചുറ്റുമാണ് അവ ഉരുണ്ടു കളിക്കുന്നത്. മർഗലീതയ്ക്ക് അറപ്പും വിഷമവും പേടിയും തോന്നി. അവൾ അതിൻ്റെ മേലിട്ട പുതപ്പ് മെല്ലെ എടുത്തു മാറ്റി. ഓക്കാനം വരുത്തുന്ന ദുർഗന്ധം മൂക്കിലേക്ക് ഇരച്ചു കയറി. പുതപ്പിനടിയിൽ അത് പൂർണ്ണ നഗ്നിയായിരുന്നു. വാരിയലുകൾക്കിടയിലേക്ക് വലിഞ്ഞു താണുപോയ രണ്ട് മുലക്കണ്ണുകൾ കൊണ്ടും അരക്കെട്ടിൽ നനഞ്ഞ തുണി പോലെ പറ്റിച്ചേർന്ന് കിടക്കുന്ന പെണ്ണടയാളം കൊണ്ടും മർഗലീത അതിനെ പെണ്ണാണെന്ന് തിരിച്ചറിഞ്ഞു. പുതപ്പെടുത്തത് കൊണ്ടാവാം അത് തണുത്തു വിറച്ചു. അതെന്തോ മർഗലീതയോട് പറഞ്ഞു. അക്ഷരങ്ങൾ കാച്ചുപോലെയായിരുന്നു. അതിൽ ശബ്ദമുണ്ടായിരുന്നില്ല. മർഗലീത പെട്ടെന്ന് അതിനെ പുതപ്പ് കൊണ്ട് മൂടി. ഇറങ്ങി ഓടിപ്പോകണമെന്ന് അവൾക്ക് തോന്നി. ഓരോരുത്തർക്കും ചെയ്യാൻ പറ്റുന്നതുണ്ട്. എല്ലാ കാര്യങ്ങളും എല്ലാവരും ഒരുപോലെ ഭംഗിയായി ചെയ്തു കൊള്ളണമെന്നില്ല. എന്നെ കൊണ്ടാവാത്തത് ഞാൻ എങ്ങനെ ചെയ്യും? നഴ്സിംഗ് ഒരിക്കലും മർഗലീതയുടെ വിഷയമല്ല. സിസ്റ്റർ ലൂസിയോട് മർഗലീതയ്ക്ക് അളവറ്റ ബഹുമാനമായിരുന്നു. ഏത് പുഴുത്ത വ്രണവും മുഖത്തൊരു ചുളി വീഴാതെ കഴുകി തുടച്ച് കെട്ടിക്കൊടുത്ത് സ്നേഹത്തോടെ രോഗിയെ കെട്ടിപ്പിടിക്കുന്നു സിസ്റ്റർ ലൂസി. ഏത് പാതിരാക്കും ഏത് രോഗിയുടെ വേദനയും തൻ്റെ ഉറക്കത്തേക്കാൾ പ്രധാനമാണെന്ന് കരുതുന്നു ലൂസി. തൻ്റെ പ്രാർത്ഥനകളേറെയും തൻ്റെ രോഗികളുടെ മാനസിക സ്വസ്ഥതയ്ക്ക് വേണ്ടിയാണെന്ന് പറയുന്നു അവൾ. ഒരിക്കലും മർഗലീതയ്ക്ക് അവളെപ്പോലെ ആകാൻ കഴിയില്ല. അത് വയറിളകി കിടക്കുകയാണെന്ന് അഗസ്റ്റിൻ പറഞ്ഞു. അതിന് തുടച്ച് വൃത്തിയാക്കണം, തുണികൾ മാറ്റണം. മർഗലീത ദാരിദ്ര്യവും ദുരിതവും പങ്കുവയ്ക്കാൻ തയ്യാറാണെങ്കിൽ ഏറ്റവും ആദ്യം പാവങ്ങളിൽ വെച്ച് പാവമായ ഇവളുടെ ഒപ്പം കഴിയുക, ഇവളെ സഹായിക്കുക, ആശ്വസിപ്പിക്കുക. ഇല്ല, അങ്ങനെയൊരു തീരുമാനം ഞാൻ എടുത്തിട്ടില്ല. എന്നെ കൊണ്ടാവുമെന്ന് തോന്നുന്നില്ല. സിസ്റ്റർ ലൂസിയോട് എനിക്ക് ബഹുമാനമുണ്ട്. അതിലപ്പുറം ഒന്നും എനിക്ക് പറ്റില്ല. വേറെ വല്ല സേവനങ്ങളും? അതെ, വേറെന്തും ഞാൻ ക്ഷമയോടെ ചെയ്യും. എന്തുപറ്റി? കുഞ്ഞിനുള്ള പാൽ തിളപ്പിച്ചാറ്റിക്കൊണ്ട് അഗസ്റ്റിൻ ചോദിച്ചു. ഓക്കാൻ വരുന്നു മർഗലീതയ്ക്ക്. ജീവിതത്തിൻ്റെ ഇരുണ്ടതും മലിനവുമായ വശങ്ങൾ മർഗലീതയെ പേടിപ്പിക്കുന്നുവല്ലാതെ. എനിക്ക് കഴിയുന്നില്ല, അവൾ പറഞ്ഞു. ശ്രമിച്ചു നോക്കൂ. അഗസ്റ്റിൻ അതും പറഞ്ഞുകൊണ്ട് പുറത്തേക്കിറങ്ങി. അയാൾക്ക് പിന്നാലെ പുറത്തേക്ക് ഓടുകയായിരുന്നു മർഗലീത. ആർത്തിയോടെ അവൾ ശുദ്ധവായു ശ്വസിച്ചു. മുറ്റത്ത് കിടന്നിരുന്നൊരു കരിങ്കലിൻ്റെ മീതെ അവൾ ഇരുന്നു. തന്നെ ന്യായീകരിക്കാൻ ഒരു നിലയ്ക്കും അവൾക്ക് സാധിച്ചില്ല. അവളിരിക്കുന്ന കരിങ്കലിന് ചുറ്റും കാശിത്തുമ്പുകളും കർപ്പൂര തുളസികളും കാട് പിടിച്ചു കിടന്നിരുന്നു. അവക്കിടയിൽ ചിതറക്കിടക്കുന്ന ദൈവക്കല്ലുകൾ, പണ്ടെന്നോ തിരിവെച്ച പൊട്ടിയ ചിരാതുകൾ, ഇപ്പോഴും മെഴുക്കിൻ്റെ മിനുപ്പ് ബാക്കി നിൽക്കുന്ന കറുത്ത കൽത്തറകൾ. ഈ കാശിത്തുമ്പുകൾ അകത്ത് കിടക്കുന്ന അസ്ഥിക്കൂടം നട്ടതായിരിക്കുമോ? മർഗലീത അസ്വസ്ഥയായി. അകത്തുനിന്ന് തീരെ ദുർബലമായി കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടു. അത് ഉണർന്നു കാണും. അഗസ്റ്റിൻ പാൽ തിളപ്പിച്ചാറ്റി കൊണ്ടുചെന്നപ്പോൾ അത് നല്ല ഉറക്കമായിരുന്നു. മുറിവ് പറ്റിയ പക്ഷിക്കുഞ്ഞിനെ പോലെ ഇപ്പോൾ അത് കരയുന്നു. മർഗലീതയ്ക്ക് അവിടെ നോടിപ്പോയാൽ മതിയെന്ന് തോന്നി. കരയുന്ന കുഞ്ഞിനോടും തൻ്റെ ഉള്ളിൽ ലവലേശം ദയയില്ലേ എന്ന് അവൾ ചോദിച്ചുകൊണ്ടിരുന്നു. അറപ്പാണ് മർഗലീതയുടെ പ്രശ്നം. കുട്ടിക്കാലം തൊട്ടേ അവൾ അങ്ങനെയായിരുന്നു. പാറ്റയെ, തേരട്ടയെ, ഒച്ചിനെ, പല്ലിയെ കണ്ടാൽ അറപ്പ്. ഉറക്കെ നിലവിളി, അപ്പാ, അമ്മേ, ഓടിവാ, ദേ പാറ്റ, ദേ പല്ലി. വിരൂപമായ യാതൊന്നും മർഗലീതയ്ക്ക് കാണാൻ വയ്യ. അവസാന നിമിഷം വരെ അപ്പൻ്റെ വളഞ്ഞ കാൽപാദം മർഗലീതയ്ക്ക് പ്രശ്നമായിരുന്നു. കുരുടനിൽ നിന്നും കുഷ്ഠരോഗിയിൽ നിന്നും മന്ദബുദ്ധിയിൽ നിന്നും അവൾ പെട്ടെന്ന് മുഖം തിരിക്കും. ഒറ്റ നോട്ടം. എത്ര ശ്രമിച്ചാലും രണ്ടാമതൊരു നോട്ടത്തിന് അവൾ തയ്യാറാവില്ല. അതൊക്കെ എൻ്റെ ഹൃദയത്തിൽ ആഴത്തിൽ മുറിവുകൾ ഉണ്ടാക്കുന്നു, സങ്കടപ്പെടുത്തുന്നു. അതാണ് മർഗലീത കണ്ടെത്തിയ കാരണങ്ങൾ. സത്യത്തിൽ ഒരു കന്യാസ്ത്രീ എന്ന നിലയിൽ അതൊക്കെ ഒളിച്ചോട്ടങ്ങളായിരുന്നു. എല്ലായ്പ്പോഴും ആശുപത്രി സന്ദർശനങ്ങൾ ഒഴിവാക്കാൻ ആഗ്രഹിച്ച കന്യാസ്ത്രീയാണ് അവൾ. അകത്തു കിടക്കുന്ന അസ്ഥിക്കൂടം, അതിൻ്റെ പേടിപ്പിക്കുന്ന നഗ്നത, ശ്വാസം മുട്ടിക്കുന്ന ദുർഗന്ധം, ഒരു പല്ലിയേക്കാളും കഷ്ടമായ ഇതിൻ്റെ കുഞ്ഞ്, ഇരുളടഞ്ഞ ആ മുറിക്കകം, ഇല്ല എനിക്ക് പറ്റില്ല, എനിക്ക് പറ്റാത്തത് ചെയ്യാൻ ദൈവം എന്നോട് ആവശ്യപ്പെടില്ല. മാർഗലീത കുഞ്ഞിൻ്റെ കരച്ചിലെത്താത്ത അകലത്തിലേക്ക് മാറി നിന്നു. താൻ നിൽക്കുന്ന സ്ഥലത്തേക്ക് കുഞ്ഞിൻ്റെ കരച്ചിലെത്താതായപ്പോൾ ആദ്യം ആശ്വാസം തോന്നിയെങ്കിലും പിന്നെ മാർഗലീത അസ്വസ്ഥയായി. ആ കുഞ്ഞ് കരച്ചിൽ നിർത്തിയതാണോ? അതോ അതിനെന്തെങ്കിലും സംഭവിച്ചോ? അഗസ്റ്റിൻ തിരിച്ചെത്തുന്നതുവരെയെങ്കിലും അതിനെ ശ്രദ്ധിക്കാനുള്ള ഉത്തരവാദിത്തം മാർഗലീത്തയ്ക്കുണ്ട്. ഇഷ്ടമില്ലെങ്കിലും അസഹ്യമാണെങ്കിലും മാർഗലീത അറച്ചറച്ച് വാതിൽക്കൽ ചെന്നു. കുഞ്ഞ് കരയുന്നുണ്ടായിരുന്നു. കുരലിൽ ആരോ ഞെക്കിപ്പിടിച്ച കിളിയുടേതുപോലുള്ള ഒച്ചയിൽ അതിൻ്റെ അമ്മ ഇടത്തോട്ടും വലത്തോട്ടും തലയിളക്കിക്കൊണ്ട് ഒച്ചയില്ലാതെ വിളിക്കുന്നു. മാർഗലീതയ്ക്ക് വിഷമം തോന്നി. അതിന് വേറെ എന്തു ചെയ്യാനാവും? തൊട്ടിലിൽ നിന്ന് ആ കുഞ്ഞിനെ എടുക്കാൻ അവൾ പേടിച്ചു. അതൊരു കുഞ്ഞോ കുഞ്ഞിൻ്റെ നിഴലോ? എടുത്താൽ കൈവിരലുകൾക്കിടയിലൂടെ വെള്ളം പോലെ അത് ഊർന്നു പോകുമെന്ന് മാർഗലീതയ്ക്ക് തോന്നി. ഒരു ബക്കറ്റിൽ ചൂടുവെള്ളവും കൊണ്ട് അഗസ്റ്റിൻ കയറി വന്നു. തൊട്ടിലാട്ടിക്കൊണ്ട് നിൽക്കുന്ന മാർഗലീതയെ നോക്കി അയാൾ ചിരിച്ചു. ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല, അഗസ്റ്റിൻ ചോദിച്ചു. അതിൽ കുറ്റപ്പെടുത്തലിൻ്റെ നേരത്തെ സൂചന പോലും ഉണ്ടായിരുന്നില്ല. ഞാൻ സാരമില്ലടോ, എന്നെ സഹായിച്ചൂടെ? എന്നിട്ട് മാർഗലീതയുടെ സഹായമില്ലാതെ തന്നെ ഒരു വള്ളിയെടുത്ത് മാറ്റുന്ന ലാഘവത്തോടെ അഗസ്റ്റിൻ അതിൻ്റെ രണ്ട് കൈകളിലും എടുത്ത് നിരത്ത് കെടുത്തി. മലവും മൂത്രവും കൊണ്ട് കുതിർന്ന വിരിപ്പുകളും പായും പുതപ്പും എടുത്തു മാറ്റി. ചൂടുവെള്ളത്തിൽ തുണിമുക്കി അഗസ്റ്റിൻ അതിൻ്റെ ദേഹം തുടച്ചു വൃത്തിയാക്കി. വൃത്തികെട്ട മണങ്ങളോട് ഡെറ്റോളിൻ്റെ മണവും കൂടി ചേർന്ന് കനം വെച്ചു. മാർഗലീതയ്ക്ക് ശ്വാസം മുട്ടുന്നതുപോലെ തോന്നി. പുതിയ പായും ഉണങ്ങിയ വിരിപ്പും പുതപ്പും കൊണ്ട് അഗസ്റ്റിൻ അതിന് സൗഖ്യമായി കിടത്തി. അതിൻ്റെ കുറ്റി തലമുടിയിൽ അഗസ്റ്റിൻ പതുക്കെ വിരലോടിച്ചു. ഇന്ന് സുഖം തോന്നുന്നുണ്ടോ? അഗസ്റ്റിൻ്റെ മുഖത്തും കണ്ണിലും വിരൽത്തുമ്പുകളിലും കണ്ട അലിവ് മാർഗലീതയുടെ ഹൃദയത്തെ ആഴത്തിൽ സ്പർശിച്ചു. വൃത്തികേടുകൾ വാരിയെടുത്തുകൊണ്ട് അഗസ്റ്റിന് പുറത്തേക്ക് പോയി. ഇത്തരം സേവനങ്ങളെ കണ്ണു തുറന്നു കാണാൻ ഇതുവരെ താൻ ശ്രമിച്ചിട്ടില്ലെന്ന് മാർഗലീത ഓർത്തു. നോക്കി നോക്കി നിന്നപ്പോൾ അതിന് ഒരു മുഖമുണ്ടായി വരുന്നത് മാർഗലീത കണ്ടു. കുഴിഞ്ഞ കവിളുകൾ തോർന്നു. കണ്ണുകൾ കിണറിൻ്റെ ആഴങ്ങളിൽ നിന്ന് പൊന്തി വന്നു. ചുണ്ടു തുടുക്കുകയും നെറ്റിമേൽ മുടിയിഴകൾ പാറി വീഴുകയും ചെയ്തു. എങ്കിലും സങ്കടം നിറഞ്ഞൊരു മുഖമായിരുന്നു അത്. ഏറെ നേരം കരഞ്ഞൊരു മുഖം. കണ്ണീരിൻ്റെ രണ്ടു ചാലുകൾ നിരന്തരം ഒഴുകി കവിളിൽ രണ്ടടയാളങ്ങൾ വീണിരുന്നു. നീളത്തിൽ രണ്ടു വരകൾ. മാർഗലീത നോട്ടം തിരിച്ചു. അത് ഉറങ്ങുകയായിരുന്നു. മാർഗലീത മുറ്റത്തേക്കിറങ്ങി. വെള്ളമിറ്റി വീഴുന്നൊരു പായയും രണ്ട് മൂന്ന് കീറിയ വിരികളും ഒരു പുതപ്പും കാറ്റിൽ കിടന്ന് ആടി ഉണങ്ങുന്നു. വെള്ളയിൽ നീലക്കരയുള്ളൊരു സാരി അയ്യയിൽ നെടുനീളത്തിൽ വിരിച്ചിട്ടിരിക്കുന്നു. ഡാർജിലിംഗിലെ ലൊറേറ്റ സന്യാസിനികളുടെ ഉടുപ്പ് അഴിച്ചു വെച്ചിട്ടുണ്ട്. കൽക്കത്തയിലെ വീടുകളിൽ കയറിയിറങ്ങി മലം ശേഖരിക്കുന്ന തോട്ടികളുടെ വേഷം. വെള്ളയിൽ നീലക്കരയുള്ള സാരി, അതാണ് മേരി തെരേസ തൻ്റെ സന്യാസി വസ്ത്രമായി സ്വീകരിച്ചത്. വില കുറഞ്ഞ പരുക്കൻ സാരി. ബംഗാളി പെണ്ണുങ്ങൾ സാരി തലപ്പത്ത് താക്കോൽ കൂട്ടം കെട്ടിയ ഇടുന്നതുപോലെ മേരി തെരേസ കുരിശുരൂപം കെട്ടിയിട്ടു. എന്നിട്ട് മോത്തിജിയിലേക്ക് പോയി. കുളിക്കാതെ തുണി അലക്കാതെ അഴുക്കിലും പൊടിയിലും മുങ്ങി. ക്ഷയരോഗികളും മറ്റും മാരക രോഗങ്ങളും പിടിപെട്ടവരുമായി ചൊറിയിലും ചിരങ്ങിലും മുങ്ങിയ പട്ടിണി പാവങ്ങളുടെ ഇടയിലേക്ക്. മധുരം കൊടുത്തും കഥ പറഞ്ഞു കൊടുത്തും ഒരു കുഞ്ഞിനെ, തുടർന്ന് മറ്റൊരു കുഞ്ഞിനെ, പിന്നെയും കുഞ്ഞുങ്ങളെ സോപ്പിട്ട് കുളിപ്പിച്ചു. ജീവിതത്തിൽ ആദ്യമായാണ് ആ കുട്ടികൾ സോപ്പ് തേച്ച് കുളിക്കുന്നത്. കുഞ്ഞുങ്ങൾ അത്ഭുതപ്പെട്ട് കാണും. അഴുക്കിളകി മാറിയ മുഖത്ത് പരസ്പരം തൊട്ടുനോക്കി കാണും. വിശ്വസിക്കാനാവാതെ ചിരിച്ചു കാണും. ചിരി നിർത്താൻ പറ്റാതായി കാണും. വേദോപദേശ ക്ലാസ്സുകളിൽ മാർഗലീത തന്നെ എത്രയോ തവണ ഈ കഥ പറഞ്ഞു കൊടുത്തിരിക്കുന്നു. എവിടെന്നോ ഒരു ആട്ടിൻകുട്ടി തുള്ളിച്ചാടിക്കൊണ്ട് മുറ്റത്തേക്ക് വന്നു. ആട്ടിൻകുട്ടികളെ കണ്ടാൽ തൊട്ടിലിൽ കിടക്കുന്ന ആ കുഞ്ഞ് ചിരിക്കുമോ? അതിനൊരിക്കലും ചിരിക്കാൻ കഴിയില്ലെന്ന് മാർഗലീതയ്ക്ക് തോന്നി. അത് ചിരിക്കാൻ അറിയാത്ത കുഞ്ഞായിരിക്കും. കരച്ചിൽ മാത്രമാണ് അതിനറിയാവുന്ന ഒരേ ഒരു പ്രകടനം. അഗസ്റ്റിൻ ചെയ്യുന്നത് എന്തുകൊണ്ട് മാർഗലീതയ്ക്ക് ചെയ്തുകൂടാ? അവൾ ആലോചിച്ചു. അഴുക്കു തുണികൾ, മലവും മൂത്രവും, തൊലിയിലെ വ്രണങ്ങൾ, അഗസ്റ്റിൻ എല്ലാം സ്വന്തം കൈകൊണ്ട് വൃത്തിയാക്കുന്നു. മുറ്റത്തേക്ക് ഇറങ്ങാനുള്ള ചവിട്ടുപടിയിൽ താടിക്ക് കയ്യും കൊടുത്തിരുന്നു മാർഗലീത. അകത്ത് അതോ അതിൻ്റെ കുഞ്ഞോ ഒരു ശബ്ദവും ഉണ്ടാക്കിയില്ല. അത് ഉറങ്ങുക തന്നെയാണോ? പെട്ടെന്ന് എന്തോ ഒരു തോന്നലിൽ മാർഗലീത അകത്തേക്ക് എഴുന്നേറ്റ് ചെന്നു. അതിൻ്റെ നെഞ്ചിനു കൂടെ അനങ്ങുന്നില്ലേ? മങ്ങിയ വെളിച്ചത്തിൽ ക്രമം തെറ്റിയ അനക്കങ്ങൾ അവൾ കണ്ടു. ഇന്നു രാത്രി നമ്മൾ ഇവിടെ ഉണ്ടാവണം എന്നെനിക്ക് തോന്നുന്നു, അഗസ്റ്റിൻ പറഞ്ഞു. മാർഗലീത വളരെ വിഷമത്തോടെയാണ് അത് കേട്ടത്. ഇവിടെ എങ്ങനെ രാത്രി കഴിച്ചു കൂട്ടും? എവിടെ കിടക്കും? എങ്ങനെ ഉറങ്ങും? അഗസ്റ്റിൻ അതോർത്തല്ല അസ്വസ്ഥനായത്. നേരം വെളുക്കും മുമ്പേ ചിലപ്പോൾ അത് മരിച്ചു പോയേക്കാം. മാർഗലീതയ്ക്ക് അത് വിശ്വസിക്കാൻ പ്രയാസം തോന്നി. വഴിയരികിൽ നിന്നാണ് അഗസ്റ്റിൻ അവളെ എടുത്തുകൊണ്ടുവന്നത്. മഴയിലും ചെളിയിലും മുങ്ങിക്കിടന്ന് കരയുമ്പോൾ അവൾക്ക് മാരകമായ രോഗം പിടിപെട്ടിരുന്നു. പൂർണ്ണ ഗർഭിണിയുമായിരുന്നു. മാർഗലീത വളരെ അസ്വസ്ഥയായി. അഗസ്റ്റിൻ എഴുന്നേറ്റ് പോയിട്ടും അവൾ ആ ചവിട്ടുപടിയിൽ തന്നെ ഇരുന്നു. വളരെ പതുക്കെ രാത്രി കടന്നു പോയിക്കൊണ്ടിരുന്നു. നേരത്തെ നിലാവോ നാട്ടു വെളിച്ചമോ ഉണ്ടായിരുന്നു. അയയിൽ വിരിച്ചിട്ട തുണികളിൽ നിന്ന് ഒട്ടും സുഖകരമല്ലാത്ത മണം പറന്നുകൊണ്ടിരുന്നു. ഇപ്പോൾ വെള്ളച്ചാട്ടത്തിൻ്റെ ഇത് പേടിപ്പിക്കുന്ന അലർച്ചകളാണ്. ഇമ്പകരമായി ചുറ്റിലും ഒന്നും കാണാനില്ല. എല്ലാം ഇരുണ്ടതും പേടിപ്പിക്കുന്നതുമായിരിക്കുന്നു. ഏതു നിഴലിൽ ഇളകിയാലും അത് മരണനൃത്തമാവുന്നു. കാറ്റ് ദുരന്തത്തിൻ്റെ കുഴലൂത്ത് പോലെ. വിശപ്പ് കൊണ്ടാണോ പേടി കൊണ്ടാണോ വയർ കാഴുന്നത്? വിശപ്പ് കൊണ്ടാവില്ല. ഭക്ഷണത്തെക്കുറിച്ചുള്ള ഓർമ്മ പോലും ഓക്കാനമാണ് ഉണ്ടാക്കുന്നത്. ഇന്ന് പകൽ മുഴുവനും അവളോ അഗസ്റ്റിനോ ഒന്നും കഴിച്ചിട്ടില്ല. അഗസ്റ്റിൻ അതിനെ ഉറ്റുനോക്കിക്കൊണ്ടും അതിൻ്റെ കൈ പിടിച്ച് ആശ്വസിപ്പിച്ചുകൊണ്ടും സമാധാന വാക്കുകൾ പറഞ്ഞുകൊണ്ടും അടുത്തിരിക്കുകയാണ്. അതിൻ്റെ അബ്ഡൊമേനൽ ബ്രീത്ത് മോശം ലക്ഷണമാണെന്ന് അയാൾ പറഞ്ഞു. രാത്രി കടന്നു പോയിക്കൊണ്ടിരുന്നു. ഇതുപോലൊരു രാത്രിയെ തരണം ചെയ്യേണ്ടി വരുമെന്ന് മാർഗലീത ചിന്തിച്ചിട്ടേയില്ല. ഈ രാത്രിയുടെ ഭീകര ഗൗരവത്തിന് മുൻപിൽ മാർഗലീതയുടെ ജീവിത പ്രശ്നങ്ങൾ ഒന്നുമല്ല. ഈ ഇരിപ്പിൽ, ഈ ചവിട്ടുപടിയിൽ തന്നോടൊപ്പം ഉണ്ടാവേണ്ടത് കരീക്കനല്ല, അഗസ്റ്റിൻ തന്നെയാണെന്ന് അയാൾക്ക് തോന്നി. ദുരന്തങ്ങളെ മറികടക്കാനുള്ള കരുത്ത് അഗസ്റ്റിനുണ്ട്. മാർഗലീത അങ്ങനെ ചിന്തിച്ച അതേ നിമിഷത്തിലാണ് അഗസ്റ്റിൻ അവളെ വിളിച്ചത്. മാർഗലീത, എന്തെന്നില്ലാത്ത കുറ്റബോധം മാർഗലീതയെ അലട്ടി. തൊടാമായിരുന്നു, നെറ്റിയിൽ തലോടാമായിരുന്നു, സ്നേഹത്തോടൊരു വാക്ക് പറയാമായിരുന്നു, ലോകം പിരിഞ്ഞു പോകുന്ന അതിനോട് ചേർന്ന് നിന്ന് ഇത്തിരി ചൂടും ഇത്തിരി വെളിച്ചവും കൊടുക്കാമായിരുന്നു. അത് പരിഭവങ്ങളില്ലാതെ കടന്നുപോയി. അഗസ്റ്റിൻ ശാന്തനായി കണ്ണടച്ചിരുന്നു. മരിക്കുന്ന നിമിഷത്തിലും നെറുകയിലൊരു തലോടലായി അയാൾ അതിനോടൊപ്പം ഉണ്ടായിരുന്നു. നെഞ്ചിലെ കിളി പറന്നു പോകുമ്പോൾ അയാളുടെ ചെവിയിൽ പറഞ്ഞിരിക്കും, നന്ദി പുണ്യാത്മാവേ. തൊട്ടിലിൽ കിടന്ന് അതിൻ്റെ കുഞ്ഞു ഞരങ്ങി. കരയാനുള്ള ശേഷി അവനുണ്ടായിരുന്നില്ല. അഗസ്റ്റിൻ അവനെ എടുത്തു. നമ്മുടേതുപോലെ ദരിദ്രമായൊരു രാജ്യത്ത് ഈ കണ്ട മഹാജനപ്പെരുപ്പത്തിനിടയിൽ ഒരു മനുഷ്യക്കുഞ്ഞ്, അതും ഒരു അനാഥ കുഞ്ഞ്, അത്ര വിലപിടിച്ച വസ്തുവൊന്നുമല്ല മാർഗലീത, അയാൾ പറഞ്ഞു. മാർഗലീതയുടെ നെഞ്ചിലാകെ ഒരു നീറ്റൽ പടന്നു കയറി. ആകെ 8-10 പേർ ദൈവക്കല്ലുകൾക്കരികിലായി അവർ കുഴിവെട്ടി. നരച്ച ആകാശത്തിലേക്ക് പകുതി തുറന്നു വെച്ച കണ്ണുമായി അത്ഭുതത്തോടെ അത് കിടന്നു. എത്ര കാലമായി പുറലോകത്തെത്തിയിട്ട് കരയാനും നഷ്ടപ്പെടാനും ആരുമില്ല. അവരതിനെ മറവു ചെയ്തു. എല്ലാവരും പോയി കഴിഞ്ഞിട്ടും മാർഗലീത ശവക്കൂനിക്കരികിൽ നിന്നു. അതിനോട് നീതി പുലർത്തിയില്ലല്ലോ എന്ന വേദനയോടെ, അതിനോട് എന്തെങ്കിലും പറയാൻ കഴിഞ്ഞെങ്കിലെന്ന അർത്ഥശൂന്യമായ ആശയോടെ തിരിച്ചു പോരുമ്പോൾ അഗസ്റ്റിൻ്റെ കയ്യിൽ നിന്ന് വിലയില്ലാത്ത ആ പൊതിക്കെട്ട് മാർഗലീത ഏറ്റെടുത്തു. എല്ലും തൊലിയും മാത്രമുള്ളൊരു നേർത്ത ഭാരം, കവിളുകളുടെ സ്ഥാനത്ത് കുഴികൾ, മരിച്ചവരുടേതുപോലെ മങ്ങിയ കണ്ണുകൾ, വലിയ തല, നാരുപോലെ നേർത്ത കൈകൾ. അഗസ്റ്റിൻ പറയുന്നത് പോലെ മരുന്നിനേക്കാൾ അവൻ ആവശ്യം സ്നേഹവും ശ്രദ്ധയും പരിചരണവുമാണെങ്കിൽ എന്തുകൊണ്ട് മാർഗലീതയ്ക്ക് അത് ഏറ്റെടുത്തുകൂടാ? അവനും മാർഗലീതയ്ക്കും പരസ്പരം ആശ്രയമാകുന്ന ഒരു ഒറ്റയടി പാത അവൾ കാണുന്നു. ഇരുവശത്തും തഴച്ചു നിൽക്കുന്ന പച്ച പടർപ്പുകൾക്കിടയിലൂടെ ഒരു തണുത്ത വഴി. പൊള്ളുന്ന ആ കുഞ്ഞിന് തണലും തണുപ്പും നൽകാൻ അവൾക്കാവില്ലേ? അവനെ മൃദുവായി തന്നെ നെഞ്ചോട് അമർത്തുമ്പോൾ മാർഗലീതയുടെ കണ്ണീര് അവനോട് ചോദിച്ചു, ആരാണ് നീ? ആരാണ് പേമാരിക്ക് ചാലും ഇടിമിന്നലിന് വഴിയും ഒരുക്കി തരിശായ പാഴ്നിലത്തിൻ്റെ ദാഹം തീർത്ത് അവിടെ പുല്ലുമുളപ്പിക്കുന്നത്? മഴയ്ക്ക് അപ്പനുണ്ടോ? മഞ്ഞുതുള്ളികളെ ജനിപ്പിച്ചത് ആരാണ്? ആരുടെ ഉദയത്തിൽ നിന്നാണ് മഞ്ഞുകട്ട ഉണ്ടായത്? ആകാശത്തിലെ പൊടിമഞ്ഞിനെ പ്രസവിച്ചത് ആരാണ്? അവൾ അവനെ ഭൂമി മുഴുവൻ കൊണ്ടു നടന്നു. പുല്ലുകളുടെ പച്ചയും ആകാശത്തിൻ്റെ നീലയും കാട്ടിക്കൊടുത്തു. അവൻ അധികകാലം ജീവിക്കില്ലെന്ന് അഗസ്റ്റിൻ പറഞ്ഞത് അവൾ ഓർത്തു. ഒരു ദിവസത്തേക്ക് കൂടി, ചിലപ്പോൾ 2 ദിവസത്തേക്ക്, അല്ലെങ്കിൽ 1 ആഴ്ച, ചിലപ്പോൾ അതിലും കൂടുതൽ അവനെ പിടിച്ചു നിർത്താൻ പറ്റുമെന്ന് മാർഗലീതയ്ക്ക് തോന്നി. അവൾ അവനെ ഉണങ്ങിയ പഴന്തുണികൾ പുതപ്പിച്ച് പട്ടിപ്പുണ്യാളൻ്റെ കാവിൽ കൊണ്ടുപോയി. മുയലുകളെയും മുള്ളൻ പന്നികളെയും കാട്ടിക്കൊടുത്തു. അവൻ അതൊക്കെ കാണുന്നുണ്ടോ എന്ന് അവൾക്ക് അറിഞ്ഞുകൂടായിരുന്നു. എങ്കിലും മുയലുകളുടെ ഗന്ധം അവൻ്റെ ആയുസ് വർദ്ധിപ്പിക്കുമെന്ന് അവൾ വിശ്വസിച്ചു. മുള്ളൻപന്നികളുടെ നിറങ്ങൾ അവൻ്റെ കണ്ണിനരലിലൂടെ കടന്നു പോയാൽ, തത്തകളും മൈനകളും അവൻ്റെ കാതിൽ തൊട്ട് തലോടിയാൽ, ഇലകളുടെ മണം കൊണ്ട് അവൻ്റെ ഉള്ളു നിറഞ്ഞാൽ, കായ പൊട്ടിച്ചു തെറി കാച്ചിൽ പറക്കുന്ന വിത്തുകളുടെ മൂളൽ അവൻ കേട്ടാൽ അവൻ്റെ ദിവസങ്ങളുടെ എണ്ണം കൂടുമെന്ന് അവൾക്ക് തോന്നി. തുമ്പിയുടെ പറക്കൽ, പാമ്പിൻ്റെ ഇഴച്ചിൽ, അണ്ണാൻ്റെ ചിലപ്പ്, ഓരോന്നും അവൻ ജീവിക്കാൻ വേണ്ടിയാണ്. മാർഗലീത കാവിലെ വള്ളികൾ ഊഞ്ഞാലാക്കി അവനെ മടിയിലിരുത്തി മെല്ലെ ആടി. ഇളം ചൂടുള്ള ആട്ടിൻപാൽ തുള്ളി തുള്ളിയായി അവനെ കുടിപ്പിക്കാൻ ശ്രമിച്ചു. വെള്ളച്ചാട്ടത്തിൻ്റെ തൊട്ട് താഴെ വരെ അവനെ കൊണ്ടുപോയി. ആ പ്രപഞ്ച വിസ്മയത്തിൻ്റെ കുളിര് അവനെ അനുഭവിപ്പിച്ചു. ചോലയിൽ ചിതറിക്കിടക്കുന്ന പാറകളിലിരുന്ന് വെള്ളത്തിൻ്റെ നനുത്തൊച്ച അവനെ കേൾപ്പിച്ചു. അതവൻ കാതോർത്ത് കേൾക്കുന്നതായി അവൾക്ക് തോന്നി. അവനപ്പോൾ വേദനിക്കുന്നില്ല. ചിലപ്പോൾ വെള്ളത്തിന് നടുവിൽ ഒരു പരന്ന പാറയുടെ മീതെ അവനെ കിടത്തിയിട്ട് അവൾ ദൂരെ മാറി നിന്നു. കാടും വെള്ളവും ആകാശവും അവനെ കാക്കട്ടെ. കാടിനും വെള്ളത്തിനും ആകാശത്തിനും അവനെങ്ങനെ കൈയൊഴിയാൻ പറ്റും? രാത്രികളിൽ അവൻ അവളുടെ നെഞ്ചിൻ്റെ ചൂട് പറ്റിച്ചേർന്ന് കിടന്നു. ചില ദിവസങ്ങളിൽ രാവിലെ ഉണരുമ്പോൾ അവൻ്റെ കണ്ണുകൾ ചെറുതായി തിളങ്ങി, ചുണ്ടുകൾ മെല്ലെ വിടർന്നു. അവൻ അവളോടെന്തോ പറയുമെന്ന് തോന്നി. അവൻ രക്ഷപ്പെടും, മാർഗലീത പറഞ്ഞു. അവൾ അവൻ്റെ മുടി ചെരിച്ച് പകുത്ത് കോതി വെച്ചു. അവൻ്റെ മുഖത്തേക്ക് അഴക് ഒരല പോലെ കയറി വന്നത് അഗസ്റ്റിൻ കണ്ടു. അവനൊരു പേര് വേണം, മാർഗരീത്ത പറഞ്ഞു. അഗസ്റ്റിൻ അവനെ പോക്കിരി എന്നാണ് വിളിച്ചിരുന്നത്. അത് പോരാ, നാണു, അഗസ്റ്റിൻ പറഞ്ഞു. അവൻ്റെ അമ്മ അവനെ വിളിക്കാൻ ആഗ്രഹിച്ച പേരാണ് നാണു. ശനിയാഴ്ചകളിൽ പിച്ചയെടുത്താണ് അഗസ്റ്റിന് ഭക്ഷണം കഴിച്ചിരുന്നത്. 7 വീട് തെണ്ടിക്കിട്ടിയ ഓരോ പിടി അരി, അതല്ലെങ്കിൽ ഉള്ളതിലൊരു ഓഹരി ഭക്ഷണം. പരിചയക്കാരുടെ വീടുകളിൽ അഗസ്റ്റിൻ പോകാറില്ല. പണക്കാരുടെ പടിവാതിൽക്കൽ ചെന്ന് യാചിക്കും. എല്ലാ ഭിക്ഷക്കാർക്കും അവിടുന്ന് കിട്ടുന്ന അനുഭവങ്ങളിലൂടെ കടന്നു പോകാൻ വേണ്ടിയായിരുന്നു അത്. ആട്ടും തുപ്പും അവഗണനയും എന്തെന്നറിയണം. മുഖത്ത് തെറിച്ചു വീഴുന്ന തുപ്പലോ വാക്കോ സൗമ്യമായി തുടച്ചു കളയാൻ പറ്റണം. കണ്ണുകളിൽ പേടി നിറച്ചുകൊണ്ട് ഓടി രക്ഷപ്പെടുന്ന അനേകം പാവങ്ങളിൽ ഒരാൾ, നിന്ദിക്കപ്പെട്ടവൻ. ഇവിടെ ഒന്നുമില്ല, പോ, കക്കാൻ നടക്കുക, ഇറങ്ങിപ്പൊക്കാ അവിടെ നിന്ന്. പല വീടുകളിൽ നിന്ന് ഇങ്ങനെ ആട്ടി ഓടിക്കപ്പെടുമ്പോഴാണ് ദാരിദ്ര്യത്തിൻ്റെയും അവമാനത്തിൻ്റെയും വേദന ശരിക്കും അറിയുക. അവരോടൊപ്പം അവരിൽ ഒരാളായി മാറാൻ അഗസ്റ്റിൻ ആഗ്രഹിച്ചു. അപ്പോഴാണ് ഇന്നലെ അവരുടെ ദേഹത്തേക്ക് തിളച്ച വെള്ളം എടുത്തൊഴിച്ചു എന്ന നിസ്സഹായമായ നിലവിളിയുടെ വേദന ശരിക്കും മനസ്സിലാവുക. അഗസ്റ്റിൻ അയാൾ പിച്ചയെടുത്തു കൊണ്ടുവന്ന പല നിറത്തിലുള്ള അരി കൊണ്ട് കഞ്ഞിയുണ്ടാക്കി. നാണുവിനെയും മടിയിൽ വെച്ചുകൊണ്ട് മാർഗരീത്ത അയാളുടെ അടുത്തിരുന്നു. പിച്ചതണ്ടൽ ഹിപ്പോക്രസിയല്ലേ, അവൾ ചോദിച്ചു. അഗസ്റ്റിൻ ചെറിയൊരു ചിരിയോടെ അവളെ തിരുത്തി. അല്ലല്ലോ, എനിക്കതൊരു അറിവാണ്. ലോകത്ത് അനേകായിരങ്ങൾ അങ്ങനെയാണ് ജീവിക്കുന്നത് എന്നറിവ്. അവരെക്കാൾ മെച്ചപ്പെട്ട അവസ്ഥയിൽ ജീവിക്കാൻ കഴിയുന്നു എന്നത് വലിയ സന്തോഷമൊന്നും എനിക്ക് തരുന്നില്ല.